കൊരിന്ത്യൻസ് ചാപ്റ്റർ 3, 2 കൊരിന്ത്യർ 3 അധ്യായം. അതിന്റെ 18-ാം വാക്യം, 2 കൊരിന്ത്യർ 3:18. But we all with unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image from glory to glory, just as from the Lord the Spirit. കേൾക്കാമല്ലോ അല്ലേ ഞാൻ പറയുന്നത്? നമുക്ക് അത് ഓൺ ചെയ്യുന്നതുവരെ നമുക്ക് ശ്രദ്ധിക്കാം. സോറങ്ങളെ, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. പഴയ നിയമത്തിലെ ഒരു ഭാഗം എടുത്തുകൊണ്ട് മോശയ്ക്ക് സംഭവിച്ചത്, മോശ ദൈവത്തെ കണ്ടപ്പോൾ മോശയുടെ തൊക്ക് തേജസ് കൊണ്ട് പ്രകാശിച്ചു. പക്ഷേ അത് ടെമ്പററി ആയിരുന്നു, താൽക്കാലികമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തേജസ് കുറഞ്ഞുപോയി. അതറിയാതിരിക്കാൻ മോശ ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? മോശ തലയിലൊരു തുണി കൊണ്ട് തുണിയെടുത്തിട്ടു. പഴയ നിയമത്തിന്റെ പ്രത്യേകത അതാണ്, അതും ഗ്ലോറിയുള്ളതാണ്, തേജസ് ഉള്ളതാണ്. പക്ഷേ അതിന്റെ തേജസ് ടെമ്പററിയാണ്, താൽക്കാലികമാണ്, കുറവുള്ളതാണ്. എന്നാൽ എന്താണ് പുതിയ നിയമത്തിന്റെ തേജസ് എന്നവിടെ പറയുക? പുതിയ നിയമത്തിന്റെ തേജസ്സിനെ കുറിച്ച് സംസാരിക്കുക. പഴയ നിയമം പോലും തേജസ് ഉള്ളതായിരുന്നു. നിങ്ങൾ അതിന്റെ മുകളിലത്തെ വാക്യം വായിച്ചു, എന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യം, chapter 3 verse 9. അടുത്തത് തേജസ്സോട് കൂടിയത് കണ്ടോ? പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും എടുത്തുകൊണ്ട് അപ്പോസ്തലനെ പോലെ സംസാരിക്കുക. പഴയ നിയമം തന്നെ തേജസ് ഉള്ളതാ, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ, അത് തന്നെ തേജസ് ഉള്ളതാ. പക്ഷേ അത് ടെമ്പററിയാണ്, താൽക്കാലികമാണ്. എന്നിട്ട് പറയുകയാണ്, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ആ പഴയ നിയമം ഒട്ടും തേജസ്സില്ലാത്തതായി. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അതിതേജസ്സോട് കൂടിയത്, അതിമഹത്തായത്. എന്താ ഈ തേജസ്? അതിന്റെ താഴെ കൊടുത്തിരിക്കുക, അത് നമ്മൾ വായിച്ചത്. 18-ാം വാക്യം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. യേശു കർത്താവിനെ, യേശുവിനെ പ്രതിബിംബിക്കുന്നവരായി. യേശുവിന്റെ തേജസ്സിലേക്കുള്ള വിളിയാ പുതിയ നിയമത്തിന്റെ വിളി. യേശുവിന്റെ തേജസ്സിലേക്കുള്ള വിളി. പഴയ നിയമം ഒരു സ്റ്റാൻഡേർഡായിരുന്നു, പക്ഷെ പുതിയ നിയമം ഒരു വ്യക്തിയാ, വൺ പേഴ്സൺ, യേശു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളിച്ചെയ്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാം. നിങ്ങൾ ഇബ്രായേലിനെ വായിച്ച, ഇബ്രായേലിനത്തിൽ ആരാണ് പുത്രൻ അവിടെ എഴുതിയിട്ടുണ്ട്, പുത്രൻ മുഖാന്തരം അരുളിച്ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുത്രൻ എന്താണെന്ന്, ഹീബ്രൂസ് ചാപ്റ്റർ 1, ഇബ്രായേലിന്റെ 3-ാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം കണ്ടോ, ഹി ഈസ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദി എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. യേശുവിനെ കുറിച്ച് പറയുക, പിതാവിന്റെ തേജസ്, റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദി എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. പിതാവിന്റെ അതേ നേച്ചറാണ് യേശു, പിതാവിന്റെ അതേ തേജസ്സാണ് യേശു. എന്നിട്ട് നമുക്കിനി രണ്ടുപേരുന്നിലേക്ക് വരാം. അവിടെ പറയുകയാണ്, ഈ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തേജസ്സിലേക്കുള്ള വിളിയാണ്. യേശുവിന്റെ സ്വരൂപത്തിലേക്കുള്ള വിളിയാണ്. യേശുവിന്റെ ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിലേക്കുള്ള വിളിയാണ്. അതെങ്ങനെയാണെന്ന് അറിയാവോ? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ രൂപാന്തരമാണ്. നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ ട്രാൻസ്ഫർമേഷൻ. പുതിയ നിയമത്തിന്റെ പ്രത്യേകത ഇതാണ്, ട്രാൻസ്ഫർമേഷൻ. എന്ത് ട്രാൻസ്ഫർമേഷനാ? ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, വൺ ഡിഗ്രി ഗ്ലോറി ടു അനദർ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ മുതല് അവന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ തുടങ്ങുകയാണ്. എന്താ? യേശുക്രിസ്തുവിന്റെ തേജസ്സിലേക്ക്, യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക്. എങ്ങനെ? എന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്? യേശുവിന്റെ സ്വരൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. രൂപാന്തരപ്പെടുത്തുക. എങ്ങനെയാ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ? എങ്ങനെയാണെന്നറിയോ? യേശുവിനെ കാണിച്ചു തന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരാളെ രൂപാന്തരപ്പെടുത്തുക. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ബിഹോൾഡിംഗ് ആസ് ഇൻ എ മിറർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഉള്ളതല്ല, കുറച്ചും കൂടെ യേശുവിനെ എത്രത്തോളം ഒരാൾ ബിഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഒരാൾ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ, അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. യേശുവിനെ നോക്കാത്ത ആർക്കും രൂപാന്തരം ഉണ്ടാകത്തില്ല. യേശുവിനെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും മുദ്രപത്രത്തെ എഴുതി ഒപ്പിട്ട് തരാം. There is only one standard. യേശുവിനെ നോക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ ഒരു പ്രവൃത്തി വ്യക്തിയെ വിളിച്ച് എന്താണെന്നറിയാം? എന്താ? രൂപാന്തരം. സഹോദരങ്ങളെ, നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ മറ്റു പലരേക്ക് നോക്കും, പക്ഷെ അവരേക്ക് നോക്കിയാൽ പിതാവിന് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, മോശയും ഏലിയാവിനെയും യേശുവിന്റെ കൂടെ കണ്ടപ്പോഴത്തെ ശിഷ്യന്മാരാകപ്പാടെ എന്നാ പറയേണ്ടതെന്ന് അറിയാൻ മേലാതെ അവരെന്നെ പറഞ്ഞു, ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം. നോ, ഒരൊറ്റ കൂടാരം മാത്രം. യേശു, അവൻ എനിക്കുള്ളതിനെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചിരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനോടൊക്കെയും ആർക്കുള്ളവർ? എനിക്കുള്ളൂ. അപ്പം യേശു ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ് രൂപാന്തരം സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ യേശുവിനെ, യേശുവിന്റെ സ്വരൂപത്തിലേക്ക് അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട്. എങ്ങനെയാ? കൺവിക്ഷൻ തന്ന്. യേശുവിനെ കാണുമ്പോൾ നമുക്കറിയുന്നു, അയ്യോ എന്റെ ഉള്ളിൽ അത്ര സ്നേഹമില്ലല്ലോ. യേശുവിനെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഞാൻ എന്റെ ഉള്ളിൽ അത്രത്തോളം താഴ്ന്നില്ലല്ലോ. യേശുവിനെ കാണുമ്പോൾ നാം തിരിച്ചറിയും, അയ്യോ എന്റെ ജീവിതത്തിൽ അത്രത്തോളം വിശുദ്ധിയില്ലല്ലോ. എല്ലാത്തിന്റെ സ്റ്റാൻഡേർഡ് യേശുവാ. അതിനാണ് നമ്മൾ ഈ തിരുവചനം നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, തിരുവചനത്തിൽ മുഴുവൻ യേശു നിറഞ്ഞു നിൽക്കുകയാണ്. യേശുവിനെ ധ്യാനിക്കാതെ രൂപാന്തരം ഉണ്ടാകത്തില്ല. ഞാനൊന്നൊരു ഒരു തിരുവചനത്തിൽ ഒരു എക്സാമ്പിൾ,
യേശുവിനെ കണ്ട ഒരാളുടെ കാര്യം എടുത്തിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ കുറച്ചും കൂടെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ ആഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം എന്റെ നാലാമതി നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ജോൺ ചാപ്റ്റർ 4 ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൊച്ചു കുട്ടിക്ക് പോലും ഈ സംഭവം അറിയാം, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ശമരിയാക്കാരി സ്ത്രീയുടെ, ജീസസ് ടോക്സ് വിത്ത് എ സമരിറ്റൻ വുമൺ, യേശു ശമരിയാക്കാരിയോട് സംസാരിക്കുന്നു. നമ്മൾ കാണുന്നത് മറ്റേ ഒരു ഗുഡ് സമരിറ്റൻ നമ്മൾ കാണുന്നുണ്ട്, ഇതൊരു ബാഡ് സമരിറ്റൻ. അങ്ങനെയാ തുടക്കം, അങ്ങനെയാ ഒരു നല്ല ശമരിയാക്കാരൻ നമ്മൾ അപ്പുറത്ത് കാണുന്നുണ്ട്, പക്ഷെ ഇതൊരു ബാഡ് സമരിറ്റൻ, ഒരു മോശമായ സ്ത്രീ. ആ സ്ത്രീയുമായിട്ട് യേശു സംസാരിക്കുക. ഞാൻ എന്റെ ആ ചരിത്ര പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് വിവരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും, യേശുവിനെ കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റും. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോവാ, ത്രഞ്ചിതാമതി യഹൂദ അവിടെ, ഗലീല ഇവിടെ. യേശു പോവുക, സാധാരണ യഹൂദന്മാരെല്ലാം ഈ യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുമ്പോൾ ഒരിച്ചിരി നീണ്ട വഴി ഇച്ചിരി വളഞ്ഞ പോകുന്നതിന്റെ കാരണം അതിന്റെ ഇടയ്ക്കൊരു ഗ്രൂപ്പുണ്ട് ശമരിയ. അപ്പൊ മനസ്സിലായത് യഹൂദിയ, നടുക്ക് ശമരിയ, ഇവിടെ ഗലീല, മൂന്ന് പ്രദേശങ്ങളാണ്. പക്ഷെ യഹൂദന്മാരൊരിക്കലും ഈ ശമരിയ വഴി പോകത്തില്ല. കാരണം എന്നറിയാവോ, ഈ ശമരിയക്കാരെന്ന് പറഞ്ഞ ഒരു മിക്സ് ഗ്രൂപ്പാണ്, യഹൂദന്മാര് ജാതികളുമായിട്ട് ഇടകലർന്ന ഒരു ഗ്രൂപ്പാണ്, വർഷങ്ങൾക്ക് മുമ്പ് അവരോട് താമസിക്കുക. അതുകൊണ്ട് യഹൂദന്മാർ ഇവരുമായിട്ട് അടുക്കത്തിൽ അൺടച്ചബിൾസ് എന്ന് പറയാം, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ ശമരിയക്കാരെ കാണുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാവോ, ഇതുവഴി വരാതെ ഒരു ലോങ് റൂട്ട് എടുത്തു ഇപ്പുറത്തോട്ട്, പീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുണ്ട്, മനസ്സിലായല്ലോ. യഹൂദിയ, ശമരിയ, ഗലീലിയ, ഇപ്പുറത്തെന്താണ് പീരിയ. ഇവരെന്ത് അറിയാവോ, അതിനുശേഷം ബുദ്ധിമുട്ടാ, യോർദാൻ കടക്കണമെന്ന്, പിന്നെ നേരെ യോർദാന്റെ സൈഡിൽ കൂടെ നേരെ പോരും പോന്ന്, ഇവരെത്തുമ്പോ വീണ്ടും യോർദാൻ കിടക്കണം, രണ്ടു പ്രാവശ്യം യോർദാൻ കിടക്കണം. എന്നാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അറിയോ, ഇവനെ അങ്ങ് ഒഴിവാക്കാമല്ലോ. ആരെയോ ഈ ശമരിയാക്കാരനെ. പക്ഷേ യേശു നേരെ ശമരിയിലൂടെയാണ് ഗലീലയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. കാരണം എന്നറിയോ, ഒരൊറ്റ കാര്യം, യേശു അവിടെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനായിട്ട് പിതാവ് ആഗ്രഹിച്ചിരുന്നു. ശമരിയാക്കാരി സ്ത്രീ, സ്വരങ്ങളെ ഞാൻ ചോദിക്കുന്നത്, യേശു സാധാരണക്കാരെ പോലെയല്ല, അവൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് അതിനപ്പുറത്തേക്ക് പോകുന്ന യേശുവാണ്. ഒന്നാമത് അവൻ റേഷ്യൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്തു. യഹൂദന്മാർ ഒരിക്കലും അടുക്കാതിരുന്ന ശമരിയാക്കാരുടെ അടുത്തേക്ക് യേശു കടന്നു ചെന്നു. റേഷ്യൽ ബൗണ്ടറീസ് അവൻ ആദ്യം ക്രോസ് ചെയ്തു. നമുക്കെങ്ങനെയാണോ, നമ്മളതിനെ അറിയോ, ചില ആൾക്കാരെ ഒഴിവാക്കിയത് എന്നറിയോ, നമ്മുടെ ഇമേജിന്റെ പ്രശ്നമാണ്, നമ്മുടെ ഇമേജ് പോകും. രണ്ടാമത്തെ കാര്യം, അവിടെ ഇരിക്കുന്ന ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി വന്നു. അവിടെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കർത്താവ് വീണ്ടും നാളെ പറയുന്നുണ്ടെന്നറിയോ, അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. അല്ല, ശരി, ഒരു വില്ലേജില് ഒരു സ്ത്രീ, അവള് ഭയങ്കര ഫേമസ് ആവും. ഒന്നും രണ്ടും ഡിവോഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് അഞ്ചെണ്ണമാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ അഞ്ച് ഭർത്താക്കന്മാരെ ഇപ്പൊ താമസിക്കുന്നതിന് കല്യാണം കഴിച്ചിട്ടില്ല, ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ഇപ്പം മാത്രമല്ല, അന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവളൊരു വ്യഭിചാരണ സ്ത്രീ ആയിരിക്കണം. അഞ്ച് ഭർത്താക്കന്മാര്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു അവളോട് സംസാരിച്ചു. രണ്ടാമത്തെ ബൗണ്ടറി യേശു ക്രോസ് ചെയ്യുക. ഒന്ന് ഞാൻ പറഞ്ഞു, റേഷ്യൽ ബൗണ്ടറി യേശു ക്രോസ് ചെയ്തു. രണ്ടാമത്തത്, ആ സമൂഹത്തിലെ, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയോട് യേശു ഒറ്റയ്ക്ക് സംസാരിക്കുക. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അതിന്റെ താഴേക്കൊരു മറ്റൊരു വാക്യമുണ്ട്, നാലാം അധ്യായത്തില് അതിന്റെ 27-ാം വാക്യം,
27
കണ്ടോ, ശിഷ്യന്മാർ വന്ന് നോക്കിയപ്പോൾ യേശു ഒരു സ്ത്രീയോട് തനിച്ച് സംസാരിക്കുകയാണ്. അവരാശ്ചര്യപ്പെട്ടു എന്ന് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു സ്ത്രീകളോട് തനിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയില്ല. ഹി ഈസ് എ ജെന്റിൽമാൻ. യേശുക്കൊരു മാതൃക, ഞാൻ പറഞ്ഞത് യേശുവിനെ നോക്കിയാൽ എല്ലാ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എപ്രകാരമായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. യേശു തനിച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ശിഷ്യന്മാരെ കണ്ടിട്ടേ ഇല്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അവരാശ്ചര്യപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തനിച്ച് സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? നമുക്കൊരാളോട് രഹസ്യമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് നേരത്തെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ മതി. മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ തകരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഒരു പുരത്തിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ ഞാൻ കയറി. അപ്പൊ അവിടെ കടയിൽ സാധനം എടുക്കാൻ നിൽക്കുന്ന ആൾ പറഞ്ഞു, ഭയങ്കര തലവേദന എടുക്കുന്നു എന്നോട് പറയാം, മലയാളിയുള്ള. ഉടനെ അവിടെ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ആ അതെങ്ങനെടാ, രാത്രി മുഴുവൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചോണ്ട് ഞാൻ പിന്നെ എങ്ങനെ തലവേദന എടുക്കാതിരിക്കും, ഇതിന്റെ റേസ് പോയി അടിക്കുകയല്ലേ എന്റെ ദേഹത്തോട്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു നമുക്കൊരു മാതൃകയാണ്. അവൻ തനിച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കാനായിട്ട് മനസ്സ് വെച്ചില്ല. സംസാരിക്കാൻ മനസ്സ് അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നു അല്ല, യേശുവിന്റെ കൂടെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. യു നോ ദാറ്റ്? യേശുവിന്റെ ടീമിൽ ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു, പക്ഷേ രഹസ്യമായിട്ടൊരു സംസാരം യേശുവിന്റെ ജീവിതത്തിലില്ല. ലോപ്പണം ഒളിച്ചുകളി യേശുവിന്റെ ജീവിതത്തിലില്ല. He is a gentleman. അവിടെ പറയുന്നത് പുരുഷത്വം കാണിപ്പീൻ. അങ്ങനെ വാക്കിയുണ്ട്, രണ്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ശ്രദ്ധിക്കാതിന്റെ വാക്കിയുണ്ട്. എന്താണ്? ബി എ മാൻ, പുരുഷത്വം കാണിപ്പീൻ. അനേക പേര് വിചാരിച്ചോണ്ട് എന്താ പുരുഷത്വം? ഇടി കൊടുക്കുക, ഭാര്യമാർക്ക് ഇടിക്കുന്നതാണ് പുരുഷത്വം, അവരോട് ബഹളം ഷൗട്ട് ചെയ്യുന്നതാണ് പുരുഷത്വം എന്നാ. നോ, അതല്ല പുരുഷത്വം. സ്ത്രീകളോട് മാന്യമായി ഇടപെടുന്നതാണ് പുരുഷത്വം, മാന്യമായി സംസാരിക്കുന്നത്, മോശം തമാശകൾ പറയാതെ ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത്. യേശു സ്ത്രീകളെ വാല്യൂ ചെയ്തിരുന്നു. ഹി ഈസ് എൻ എക്സാമ്പിൾ. ഇനി അതേസമയം തന്നെ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചേ, ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ തന്നെ ഒരു സ്ത്രീയെ രക്ഷിക്കുവാനായിട്ട്, അവളെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവൻ ആ ബൗണ്ടറി ക്രോസ് ചെയ്തു. ഹാലേലൂയ്യ. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. എന്റെ ബാലൻസാ യേശുവിലുള്ളത്. നല്ല ശരി, എന്തൊരു ബാലൻസാ. ഒരേ സമയം തന്നെ അവൻ തനിച്ചൊരു സ്ത്രീയോട് സംസാരിക്കുന്നില്ല. ഹി കെപ്റ്റ് എ സ്റ്റാൻഡേർഡ്. അതേസമയം തന്നെ അവളോടുള്ള സ്നേഹനിമിത്തം, അവളോടുള്ള കരുണ നിമിത്തം അവൾ നശിച്ചു പോകുന്ന കണ്ടപ്പോൾ അവളുടെ അടുക്കിലേക്ക് യേശു ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് അവളോട് യേശു പേഴ്സണലി സംസാരിക്കുക. ഇനി അടുത്ത ചോദ്യം എന്റെ ഇതാണ് സൗരങ്ങളെ, നമ്മൾ എത്ര പേർ പരസ്യമായിട്ട് ഒരു വേശ്യയോട് സംസാരിക്കുന്നു? ഒന്നുമുണ്ട്. ഒരു മദ്യപിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ എത്ര പേര് സംസാരിക്കുന്നു? നമ്മൾ അന്നേരം അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ഒരാൾ മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ പിന്നെ വഴിക്കൂടെ പോലും പോകത്തില്ല. ജീസസ് ഈസ് ഡിഫറൻറ്. യേശു വ്യത്യസ്തനാണ്, യേശു വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നാം ഇതുവരെയും കണ്ടിട്ടുള്ള സഹോദരങ്ങൾ. നോക്കിയൊരൊറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് യേശു ആ പീരിയയിലൂടെ പോകാതെ നേരെ ശമരിയിലേക്ക് വന്നത്. ഒരൊറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ട്. അവളുടെ പ്രത്യേകത എന്താണ്? അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഭർത്താവല്ല, നാട്ടിലേറ്റവും കുപ്രസിദ്ധിയായ സ്ത്രീ, ഏറ്റവും മോശമായ സ്ത്രീ. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാണ്. ഇതിന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നത്, ദൈവമേ ഒരു മോശമായ ഒരാളോടുള്ള എന്റെ അപ്രോച്ച് എങ്ങനെയാണ്? പരസ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഒഴിവാക്കാൻ നോക്കിയാണോ? അപ്പൊ എന്നെ കാണാൻ കണ്ടോ? ഒഴിവാക്കുന്ന നോക്കണ്ടോ? യേശു ആരും ഒഴിവാക്കില്ല കേട്ടോ, ആരും ഒഴിവാക്കില്ല. അവരോട് സംസാരിക്കാൻ യേശു മനസ്സിലാക്കി. സ്വരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ പോകുമ്പോൾ ആദിവാസികളായ സഹോദരങ്ങളോടുണ്ട്, അവരെ മാറ്റി മറിച്ച കാര്യമൊന്നുമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു പോലെ അവരെ മാറ്റി മറിച്ച കാര്യം പറ്റൊന്നുമല്ല. ഞാൻ അവിടുത്തെ ഒരു സഹോദരൻ പറഞ്ഞത്, ആദിവാസികളെ ആരും ഓട്ടോയെ കയറ്റത്തില്ല, ഓട്ടക്കാരവരെ ഒഴിവാക്കും, എവിടെ ചെന്നാലും അവരെ അവഗണിക്കും, മറിയിക്കടാ എന്ന് പറയും. പക്ഷേ അവരവിടെ വന്നപ്പോൾ നമ്മുടെ അവിടെയുള്ള ബെന്നി സഹോദരനൊക്കെ, ഞാൻ ആലോചിച്ചു, ദൈവമേ അദ്ദേഹത്തിന്റെ ഹൃദയ ദൈവം കൊടുത്ത സ്നേഹം എത്ര, ഇവരെ കാണുമ്പോൾ തന്നെ അദ്ദേഹം കെട്ടിപ്പിടിക്കുക. പക്ഷേ അതിന്റെ ഔട്ട്പുട്ട് എന്താ നിങ്ങൾക്കറിയോ? നൂറുകണക്കിന് ആദിവാസികൾ ഇന്ന് കർത്താവിനെ അറിഞ്ഞ് ദൈവനിർവേദിക്കുക. അതുമല്ല, ക്യാമ്പ് കൂടിപ്പോയ ഒരു സഹോദരൻ പ്രഭാകരൻ തങ്ക, രണ്ടുപേര്, അതിൽ ആറ് കുടുംബത്തെ ഇപ്രാവശ്യം ക്യാമ്പിൽ കൊണ്ടുവന്നു. ആറ് കുടുംബത്തെ, ഒരൊറ്റ കുടുംബം പോയി ആറ് പേരെ കുട്ടിക്കൊണ്ട്, ആറ് കുടുംബത്തെ കുട്ടിക്കൊണ്ട് വന്നിരിക്കുക. കാരണം അവര് ദൈവസ്നേഹം ആദ്യം ദൈവത്തിൽ നിന്നല്ല അറിഞ്ഞത്, ദൈവ മക്കളിൽ നിന്നറിഞ്ഞത്. അവരെ കെട്ടിപ്പിടിക്കുവാനും അവരെ കേൾക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരോടൊപ്പം ഇരിക്കുവാനും ചില സഹോദരങ്ങൾ മനസ്സ് കാണിച്ചു. വയനാട്ടിലുള്ള പാവപ്പെട്ട സഹോദരൻ ബിജു എന്ന് പറഞ്ഞ സഹോദരൻ ഓടി നടക്കുക, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം എഴുതിത്തള്ളിയിരിക്കുക. ഒരൊറ്റ കേസുകൊണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോവുക, ജീവിതം എഴുതി തീർന്നു കൊടുത്തിരിക്കുക ആദിവാസികൾക്ക് വേണ്ടിയിട്ട്. സ്വരങ്ങളെ, യേശുവിനെ ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവനെ യേശുവിന് വേണം. ഏറ്റവും നീചവാദിയെയും യേശുവിന് വേണം. അഞ്ചു വത്തക്കന്മാരുണ്ടായിട്ട് അഞ്ച് എന്നിട്ടും ജീവിതത്തിൽ വീണ്ടും അടുത്തവനെ കൊണ്ടിരിക്കുന്നവൻ യേശുവിന് വേണം. ഇനി അടുത്ത ചോദ്യം, എന്റെ ഒരിക്കൽ ഹോമോസെക്ഷലാണെന്നറിഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഹോമോസെക്ഷൽ എങ്ങനെയായിരിക്കും നമ്മുടെ അപ്രോച്ച്? അവരോടൊന്ന് സംസാരിക്കാൻ മനസ്സ് കാണിക്കുമോ? ഒരാൾ എയ്ഡ്സ് രോഗിയാണെന്നറിഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ മനസ്സ് കാണിക്കുമോ? അതോ പിന്നെ കാണാമെന്ന് പറയുമോ? യേശുവിന് വേണ്ടത് ഏറ്റവും തകർന്നവരെ. കാരണം അവൻ വന്നത് നീതിയന്മാരെ തേടി അല്ല, വന്നത് പാപികളെ തേടിയാണ്. ഇനി നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാം. കാരണം ഈ പല ഈ പ്രസംഗം നിങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇതുമായിട്ട് പല ആംഗിൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഓരോ വാക്യങ്ങളും എടുത്ത് പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ട്രാൻസ്ഫോർമേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതിന്റെ 9 വാക്യം, ശമര്യ സ്ത്രീ അവനോട്, യോഹന്നാൻ 4:9 വാക്യം, John 4:9, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്ന എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അപ്പൊ ആദ്യം ആ സ്ത്രീ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ കാര്യം, യേശു ഒരു യഹൂദനാണ്, വസ്ത്രധാരണത്തിന് മനസ്സിലായി. പക്ഷെ അതേസമയം തന്നെ യേശുവിന്റെ മനസ്സിൽ പ്രശ്നമില്ല, അവളുടെ മനസ്സിൽ പ്രശ്നം കിടക്കുക. എന്താ പറയുക, ഈ യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ എന്തില്ല, ആ ഇടപാടുകളൊന്നുമില്ല, പിന്നെ നീ എന്തിനാ വെള്ളം ചോദിക്കുന്നത്? അവളുടെ മനസ്സിൽ പ്രശ്ന. അപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു, 10 വാക്യം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായി ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, യുവർ പ്രോബ്ലം, നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിനക്ക് രണ്ട് കാര്യങ്ങൾ അറിയത്തില്ല. ഒന്ന്, ദൈവത്തിന്റെ ദാനം, ഗോഡ്സ് ഗിഫ്റ്റ്, യു ഡോണ്ട് നോ അബൌട്ട് ദ ഗോഡ്സ് ഗിഫ്റ്റ്. രണ്ടാമത്, നിനക്ക് രണ്ടാമത് കാര്യം കൂടി അറിയത്തില്ല, നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അതാ പ്രശ്നം. രണ്ട് കാര്യങ്ങൾ അവൾക്കറിയത്തില്ല. ഒന്ന്, എന്താണ് ദൈവത്തിന്റെ ദാനം? എന്താ ദൈവത്തിന്റെ ദാനം? ദൈവത്തിന്റെ ദാനം യേശുവാ. നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. സൗരങ്ങളെ, നമ്മളെ പലപ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ അറിയാത്തത്, അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞത് ബുദ്ധിയിലുള്ള അറിവിനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്, ആത്മാവിൽ യേശുവിനെ ഒന്ന് അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ ആത്മാവിലൊന്ന് അറിയണം. എങ്ങനെ യേശുവിനെ ആത്മാവിൽ അറിയാൻ പറ്റുന്നേ? ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെന്നാൽ യേശുവിനെ അറിയാൻ പറ്റുന്നു. പഴയ ശ്രദ്ധിക്കണം, അവിടെ യേശു ആ തുടക്കമിടുന്ന കാര്യങ്ങൾക്ക്, അവന്റെ സ്റ്റെപ്പ് വെച്ചു, ശബരിയിലേക്ക് പോയി, രണ്ടാമത് സ്ത്രീയോട് സംസാരിക്കാനാണ് തുടക്കമിട്ടു, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന എല്ലാത്തിന്റെ തുടക്കം. പക്ഷേ അതിനുള്ള നമ്മുടെ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ ഭാഗത്തുനിന്നാണ് എല്ലാറ്റിന്റെയും തുടക്കം. നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഉണ്ടല്ലോ കഥ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തേ. ഇവിടെ രസകരമായിട്ട് ഒത്തിരി കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ അതിന് തൊട്ടുമ്പോൾ ഒരു വാക്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. യേശുവിടെ ദാഹിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഇരുന്നു എന്നാ പറഞ്ഞേ, ദാഹിച്ചു. പക്ഷെ യേശുവിന് അതിനേക്കാളും വലിയൊരു ദാഹമുണ്ട്. എന്നാ ദാഹം എന്നറിയാവോ? കുരിശിൽ കിടക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എന്താ അവന്റെ ദാഹം? അവന്റെ ശാരീരികമായ ദാഹം അവന് വിഷയമല്ല. കാരണം അറിയാവോ, ഈ സ്ത്രീയോട് സംസാരിച്ചു ശിഷ്യന്മാര് ഭക്ഷണമായിട്ട് വന്നപ്പോ യേശു പറഞ്ഞു, ഭക്ഷണം വേണ്ട, ഓൾറെഡി എന്ത് ചെയ്യാം, എനിക്ക് തൃപ്തി വന്നിരിക്കുകയാണ്. കാരണം അവന്റെ ദാഹം വെറും ഒരു ശാരീരികമായി വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, അതിന്റെ അപ്പുറത്ത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് യേശുവിന്റെ യഥാർത്ഥ ദാഹം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, ശാരീരിക ദാഹം യേശുവിന്റെ പ്രശ്നമല്ല. യേശുവിന് പത്ത് ദിവസം വെള്ളം കൊടുക്കാതെ കഴിയാനും വിഷയമില്ല. പക്ഷേ അതിന്റെ അപ്പുറത്തൊരു ദാഹം അവൻ കുരിശിന്മേൽ വെച്ച് നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. യേശു പറയാൻ നിനക്ക് അറിയത്തില്ല അതെന്റെ പ്രശ്നം. ഉടനെ പെട്ടെന്ന് സ്ത്രീ അവനോട് പറയുന്നു, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവ് യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവൾ പിന്നെ അങ്ങനെ തുടങ്ങി. കാരണം അറിയോ, ഇടയ്ക്കൊരു വാക്ക് യേശു പറഞ്ഞു, അവൾ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ജീവൻ. അതായത് കയറി അവളെന്ന് വിളിച്ചു. തിരുവേദത്തില് പത്തിൽ ഒമ്പത് പ്രാവശ്യം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ദൈവവചനവും രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്, റിയൽ വെള്ളമല്ല. പക്ഷെ ഇവളുടെ അണ്ടർസ്റ്റാൻഡിങ് അതാ. അവൾ പറയാം, നിനക്കെവിടെ നിന്ന വെള്ളം? എന്നിട്ട് രണ്ടാമത്തെ അവരുടെ ചോദ്യം ഇതാണ്, ഈ കിണർ കുടിപ്പിച്ചാണെന്ന് അറിയാവോ? നമ്മുടെ പിതാവായ യാക്കോബാണ്. അവനേക്കാൾ വലിയവനാണോ നീ? അവന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇച്ചനും കൂടെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ യേശു ചോദിച്ചപ്പോൾ ഇത്രയും നേരം അവൾ വിചാരിച്ചുകൊണ്ടിരുന്ന ആരാണെന്നറിയാമോ? ഒരു യഹൂദനാണെന്നാണ്. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അടുത്ത ചോദ്യം, പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? യേശുമായിട്ട് ഇടപെടുമ്പോൾ അവളുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം വരാമെന്ന് പറഞ്ഞപ്പം ഈ കടവ് ചോദിച്ച യാക്കോബ, ഇതിനേക്കാളും നിനക്ക് ജീവനുള്ള വെള്ളമാ, എന്തോ പ്രത്യേകത ഉള്ളതാണ് ഓർത്തത്. അടുത്തത് അതിന്റെ പതിവാക്യം, യേശുവളോട് ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രസംഗം നടക്കുന്ന ഒരു ഭാഗമാണത്. ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യും? ദാഹിക്കും. ലോകത്തിന്റെ വെള്ളം കുടിക്കുന്നതിനൊക്കെയും എന്ത് ചെയ്യും? ദാഹിക്കും. തൃപ്തി വരത്തിൽ. അതാണ് ലോകത്തിന്റെ വെള്ളത്തിന്റെ പ്രത്യേകത. ഫോൺ വിളിക്കുന്നവർക്ക് എത്ര വിളിച്ചാലും എന്ത് വരത്തില്ല? തൃപ്തി വരത്തില്ല. സിനിമ കാണുന്നവർക്ക് എത്ര കണ്ടാലും എന്ത് ചെയ്യത്തില്ല? തൃപ്തി വരത്തില്ല. കാരണം അടുത്ത റിലീസ് ചെയ്യല്ലേ, തൃപ്തി വരത്തില്ല. വേറെ ഏതെങ്കിലും സ്വഭാവമുള്ളവർക്ക് തൃപ്തി വരുന്നില്ല. മദ്യപിക്കുന്ന ആൾക്കാർ, വയനാട്ടിൽ 15 വയസ്സുള്ള ഒരു പയ്യൻ പ്രാവശ്യമുണ്ട്, 15 വയസ്സുള്ള പയ്യൻ. അവനും മദ്യപാനം തുടങ്ങിയിട്ട് 1.5 വർഷമായി, നിർത്താൻ പറ്റാ ഞാൻ ആലോചിക്കുക. 15-കാരൻ മദ്യപാനം നിർത്താൻ പറ്റാതെ ക്യാമ്പ് വരിക, 1.5 വർഷമായി. പക്ഷെ അവർക്ക് പറഞ്ഞെന്നറിയോ, ആഗ്രഹിച്ചിട്ട് പോലും നിർത്താൻ പറ്റുന്നില്ല. അവരുടെ പ്രശ്നം ആദ്യവിത അങ്ങനെ എന്താണെന്നറിയോ, അങ്ങ് ദാഹമോ? കുറെ കഴിയുമ്പോഴത്തേന് ദാഹം പോകും, വന്നാലും നിൽക്കത്തില്ല. പിന്നെയും അറിയാതെ എന്ത് ചെയ്യാ പൊക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അങ്ങനെയാ സഹോദരങ്ങളെ. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഓടുകയാണെങ്കിൽ തീരത്തില്ല കേട്ടോ. പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടിരിക്കും, ടെക്നോളജി അതുപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേണ്ടതല്ല, ന്യായമായ കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് സ്തോത്രം. ദൈവം നമുക്ക് തരുന്നത്, നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നത് ഒക്കെ നമുക്ക് വേണം, സ്തോത്രം. അതിനൊക്കെ സയൻസിനെ കൊണ്ട് അങ്ങനെ ഒരു മെച്ചമുണ്ട്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത് തൃപ്തി വരാത്ത ആൾക്കാരുണ്ട്, തൃപ്തി വരുന്നില്ല. ഈ ഫാഷൻ അതുപോലത്തെ പ്രശ്നമാണ്, എത്ര കിട്ടിയാലും തൃപ്തി വരുന്നില്ല. എത്ര കിട്ടിയാലും ഫാഷന്റെ പുറകെ ഓടുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ തൃപ്തി വരത്തില്ല. കാരണം വേറെ ആരെങ്കിലും ഏതെങ്കിലും വ്യത്യാസമുള്ള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ദാഹിക്കുക. ഇതിനേക്കാളും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്, ഓട്ടത്തിലാണ്. തൃപ്തി വരുന്നില്ല, തൃപ്തി വരുന്നില്ല. സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. എന്താ സ്ഥലങ്ങൾ യേശുള്ളവൻ എപ്പോഴും തൃപ്തിയിലാ ജീവിക്കുന്നത്. യേശുള്ളവൻ എപ്പോഴും ഒരു തൃപ്തിയാണ്, അതിൽ വലിയ പരാതിയൊന്നുമില്ല. തൃപ്തിയില്ലാതെ അവൻ ഓടി നടക്കുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും സംശയിക്കൊന്നും വേണ്ട. നിലവിളിച്ചോ ഈ ദിവസങ്ങളിൽ, കർത്താവേ ഇപ്പോഴും എന്തിനു വേണ്ടി ഓടി നടക്കുക, രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിലവിളിക്കുക അങ്ങനെയുള്ള ഒരു കർത്താവിനോട്, കർത്താവേ എന്നെ സഹായിക്കണേ കർത്താവേ. കാരണം യേശുവിന് മാത്രമേ തൃപ്തി തരുവാനായിട്ട് കഴിയത്തുള്ള സഹോദരൻ, യേശുവിന് മാത്രമേ നമുക്ക് നമ്മെ പൂർണ്ണമായും തൃപ്തരാക്കാൻ കഴിയത്തുള്ളൂ. അവന്റെ തിരുവചനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ മജ്ജയും മനസ്സും വന്ന പോലെ എന്റെ പ്രാണന് തൃപ്തി വരുന്നു. അവനെ ധ്യാനിക്കുമ്പോൾ അങ്ങ് തൃപ്തിയല്ലേ? ഈ പാട്ടൊക്കെ പാടിയപ്പോൾ എന്നാ രാവിലെ എനിക്കിങ്ങ് തൃപ്തിയാ. പാട്ട് പാടിയപ്പോഴത്തേന് യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു തൃപ്തിയാണ്. ദൈവനെ ചുമ്മാ കേട്ടാൽ മതി, ഞാൻ ഈ ഓടിയവകളുണ്ട് അത് കഴിഞ്ഞ് ചുമ്മാ കേൾക്കും. അങ്ങൊരു തൃപ്തിയാണ്, തൃപ്തിയാണ്. യേശുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു മടുപ്പില്ല, അങ്ങ് തൃപ്തിയാ, തൃപ്തിയാണ്. ചോദിക്കട്ടെ, തൃപ്തിയാണ്? ചില കാര്യമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ തൃപ്തിയുമായിട്ടാണ് ദൈവം ജീവിക്കുന്നത്. കാരണം അവന് ഒരു കാര്യം എന്നറിയാം, വേറൊന്നുമില്ലെങ്കിലും എനിക്ക് യേശു വന്ന, എനിക്ക് വേറെ ആൾക്കാരൊക്കെ എനിക്കെതിരായിരിക്കാം, പക്ഷെ എനിക്ക് യേശുണ്ട്. സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലായിരിക്കാം, പക്ഷെ എനിക്ക് യേശുണ്ട്. ഇതാ തൃപ്തി. എന്നിട്ട് പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീ അവനോട്, യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. അവൾക്ക് മനസ്സിലായി എന്താ എന്റെ ഏറ്റവും വലിയ പ്രശ്നം, തൃപ്തിയില്ലാത്ത. അവൻ പറഞ്ഞു, യജമാനനെ എനിക്ക് എന്നാ വേണം? ആ ഈ വെള്ളം വേണം. കർത്താവ് പറഞ്ഞാൽ വെള്ളം എനിക്ക് എന്ത് ചെയ്യണം? അവൾക്ക് മൊത്തത്തിൽ മനസ്സിലായിരുന്നില്ല, നിത്യജീവനം നോക്കുമ്പോൾ പിടിയൊന്നും കിട്ടുന്നില്ല. പക്ഷേ യേശു വധിയ ഓരോ കാര്യങ്ങൾ, ഞാൻ ആലോചിച്ചു യേശുവിന്റെ ക്ഷമ കണ്ടോ. സൂചന പറയാൻ നേരം നമ്മൾ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയും, സ്വർഗ്ഗ കോവുകൾക്ക് നരക പോകുക, സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം, ഇവിടെ കൊണ്ട് പരിപാടി തീരാന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ യേശു വളരെ ക്ഷമയോടെ എന്ത് ചെയ്യുക, അതിനോട് ഷെയർ ചെയ്യുക, അതിനോട് ഷെയർ ചെയ്യുക. എന്നിട്ട് അപ്പോഴാണ് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ യേശു അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുക. ഇവളുടെ ഹൃദയത്തില് ഒരു ആവശ്യബോധം തോന്നിയപ്പോൾ, എനിക്ക് ഈ വെള്ളം വേണം, ഇവിടത്തോളം വരേണ്ട കാര്യമില്ല, എനിക്കിത് തരണം എന്നുള്ളൊരു ആവശ്യബോധം വെള്ളത്തിന്റെ കാര്യത്തിൽ അവൾക്കുണ്ടായത്. പക്ഷെ യേശു അടുത്ത കാര്യത്തിലേക്ക് കടന്നു, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. യേശു അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുക. അവിടെ എനിക്ക് ഭർത്താവില്ല, എനിക്ക് ശരിയാണോ ഉത്തരം? ഇതിനാണ് വൈറ്റ് ലൈ എന്ന് പേര് പറയുന്നത്. എന്താണ്? വെള്ളക്കള്ളം. നമ്മളും അങ്ങനെ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയത്തില്ല. നമ്മളൊരു ഒരു എന്നാ പറഞ്ഞത്, ഒരു ഇത് കള്ളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളമല്ല, ശരിയാണ്. അപ്പോ ഭർത്താവിനുള്ളത് ശരിയാണ്, പക്ഷെ അവൾ ഒരുത്തരും കൂടെ താമസിക്കുന്നേ. യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. കാരണം യേശുവിന്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിനക്ക് ദാഹിക്കുന്നതിന്റെ കാരണം, തൃപ്തിയില്ലാത്തതിന്റെ കാരണം, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നീ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. അവൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് യേശു വിരൽ ചൂണ്ടുകയാണ്. കാരണം അതാ കർത്താവ് പറഞ്ഞത്, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞു, എന്ത് പറയണം, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവർ നിന്റെ ഭർത്താവല്ല. വളരെ ഭംഗിയായി യേശു സുവിശേഷം പറയുക. എന്നിട്ട് അടുത്ത വാക്യം, സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. കേട്ടോ, കുറച്ചുകൂടെ വ്യത്യാസം. ആദ്യം ആരായിരുന്നു? ഒരു യഹൂദനായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ നീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാളും വലിയവനാ. ഇപ്പോൾ കുറച്ചും കൂടെ അവളുടെ ജീവിതത്തിലെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിനെ യേശു തൊട്ടു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, നീ ആരാണ്? ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ടോപ്പിക്ക് ഇവിടെ തിരിച്ചു. ചില ആൾക്കാർ എങ്ങനെയാ, നമ്മുടെ സൂചന പറയാനായിട്ട് തുടങ്ങി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെ കുടുക്കം തോന്നിയാൽ അവരെ ടോപ്പിക്ക് മാറ്റും. ഇന്നലെ ഞാനത് ഒരു പള്ളിയിൽ വെച്ചെന്നെ കണ്ടു, സൂചന പറയാൻ പറ്റിയില്ല. അതിനു മുമ്പ് പുള്ളി ഒരു ടോപ്പിക്ക് മാറ്റി, പുള്ളി ഒന്നും വിണ്ടത് അനങ്ങാതിന്റെ മുമ്പിൽ ഇരിക്കുക. എന്തേലും ചോദിച്ചാൽ എന്തേലൊന്നും പറയാമല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് ഒരു അവസരം തരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഉണ്ടായില്ല, പുള്ളി മിണ്ടാതിരുന്നു. ഈ സ്ത്രീ കുറച്ചും കൂടെ നല്ല ഐഡിയ ആയിരുന്നു. അവളെ ടോപ്പിക്ക് മാറ്റി. എന്താണെന്നറിയാമോ, പ്രവാചകൻ എന്ന് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവള് എന്താണ്, അവള് ടോപ്പിക്ക് മാറ്റിയാണ്. എന്താണ് ടോപ്പിക്ക്? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു, നിങ്ങൾ പറയുന്നു യേശുവിനെ നമസ്കരിക്കണം. ഏതാ ശരി? ചെല്ലെങ്ങനെയാ, നമ്മളെന്തെങ്കിലും സൂചന പറയാൻ പോടനെ അവർ പറയും തിയറി ഓഫ് ഇവല്യൂഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ കുടിക്കൂടി പിന്നെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റാതെ നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുക. ഇവിടെ ഉടനെ നേരെ ടോപ്പിക്ക് മാറ്റി. പക്ഷേ യേശു നോക്കിക്കോളാം, യേശു എത്ര ക്ഷമയുള്ളവരാണെന്നറിയോ. അതേ പറഞ്ഞു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാണ് എല്ലാം പഠിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പിനെ കുറിച്ച് ആലോചിച്ചു. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് രാത്രിയിലേക്ക് ഒരു ചിന്ത വന്നു, യേശു ആ ലീഡർ, യേശുവിനെ നോക്കിയാൽ മതി. ലീഡർഷിപ്പിന്റെ മൊത്തം കാര്യങ്ങളും യേശുവിനുണ്ട്, എല്ലാം യേശുവിൽ കിടക്കുക. ഉടനെ തന്നെ യേശു പറഞ്ഞു, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഏറ്റവും വലിയ ട്രൂത്ത് ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അബ്രഹാമിന് പോലും വെളിപ്പെടാത്ത സത്യം യേശു ഈ പാവിനിയായ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ അറിയോ, ഈ ദേവാലയം വിടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോവാ. ഇനി ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിച്ച് അവിടെ ഒരു ആരാധന സ്ഥലമായി തീരുകയാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ പോവാ. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങളിൽ ഒന്ന്, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ആലയം നീക്കാൻ പോവുകയാണ്, യേശുവിന്റെ ദേവാലയം ദൈവം തകർക്കാൻ പോവുകയാണ്. ഒരു പുതിയ ഒരു തുടക്കം തുടങ്ങാൻ പോകും. എന്താണ്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കാൻ പോവുക. സ്ഥലം അവർ ലിമിറ്റഡ് ആയിരുന്നു, അത് മാറിയിട്ട് ഹൃദയങ്ങളിൽ, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പിതാവിനെപ്പോഴും ആരാധന ഉയരാൻ പോവുക. അവിടെ ഞായറാഴ്ച നമ്മുടെ മീറ്റിംഗ് ആരാധന യോഗമല്ല കേട്ടോ. ചിലർ പറയും ആരാധനയ്ക്ക് പോവാം, ഇത് ആരാധനയ്ക്ക് പോകുന്ന പരിപാടിയല്ല, ഇത് സഭായോഗം എന്നാണ് ഇതിന് പറയാൻ പറ്റിയൊരു പേര്. ഇതിന് പേരത്തിൽ നമുക്ക് സഹായിക്കുന്ന ഒരു സഭായോഗം. ഇത് എന്റെ പോവാ, ആരാധനയ്ക്ക് പോവാ, ആരാധനിക്കുന്നതിന് പോകുന്നു. ആരാധന സ്ഥിരം ജീവിതം തന്നെ ആരാധനയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം, അത് ആരാധനയാണ്. ആരാധന ഏതെങ്കിലും ഹോളിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ജീവിതം മുഴുവൻ നിൽക്കുന്ന കാര്യം. അതാ യേശു പറഞ്ഞത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ഹോളിലല്ല. അപ്പൊ നിങ്ങൾ എന്നെ ഹോള്, ഇത് സഭായോ, ദൈവത്തിന്റെ മക്കൾ ശരീരമായിരിക്കുന്നത്, ഒരുമിച്ച് കൂടി തലയായിരിക്കുന്ന യേശുവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യമോ? ഇത് ആരാധനയോഗമല്ല. പേരുകളൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ ഞായറാഴ്ച കൊണ്ട് അവസാനിപ്പിക്കരുത് പറഞ്ഞതാണ് എനിക്ക് പറഞ്ഞത്. ഞായറാഴ്ച കൊണ്ട് എന്ത് ചെയ്യരുത്, ഈ പരിപാടി അവസാനിപ്പിക്കരുത്. ജീവിതം മുഴുവൻ അത് യാത്രയായിരിക്കുമ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പാ എന്ന് വിളിക്കുമ്പോൾ, കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ, ഹൃദയത്തിന്റെ പരമാർത്ഥയില് നിങ്ങൾ ചെയ്യുന്ന ആരാധനയാണ് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പഴയത്തിലെ കാര്യത്തെ വെറുത്തതാണ്, ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നകന്നിരിക്കുന്നു. എന്താണ് അതിനെ കൊണ്ട് ബഹുമാനിക്കുക? ഇവിടെ പാട്ട് പാടുമ്പോൾ എന്റെ ഏറ്റവും വലിയ സ്ഥലം എന്താ നിനക്കറിയോ? കാരണം ഇവിടെ ഈ ഫ്രണ്ടി മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഉടനെ നമ്മൾ അതിന്റെ ട്യൂൺ ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം, അതിന്റെ ഋതം ശ്രദ്ധിക്കണം, ഇല്ല ജോജി ഇടയ്ക്ക് ഞാൻ നോക്കും എന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നേ. ഇടയ്ക്ക് ജോജി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും, കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഒന്ന് ഉയർത്തുവാൻ, സ്വരങ്ങളെ നിങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ട്, ഞാനും ജോജിന്റെ ഇവിടെ ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഫ്രീഡം ഉണ്ടെന്നാന്ന് അറിയാമോ? ഈ ട്യൂണും ഋതുമൊന്നും ഇവിടെ വിഷയമല്ലെന്ന്, ദൈവം ട്യൂണും ഋതുമല്ല നോക്കുന്നത്, അതൊക്കെ നമ്മളിവിടെ എല്ലാം കൂടെ ഉള്ളത് കൊണ്ടെന്താ എല്ലാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒപ്പിച്ച് പോകാൻ വേണ്ടിയുള്ള സംഭവം. ദൈവം ഒരൊറ്റ കാര്യം നോക്കുന്നുള്ളൂ, നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് ദൈവമേ അപ്പാ കർത്താവേ എന്ന് വിളിക്കുന്നു. അതിലാ ദൈവത്തിന് പ്രസാദം. അതേ പറഞ്ഞു ആരാധന ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്, ഹൃദയത്തിലാണ് ആരാധന, ആത്മാവിലാണ് ആരാധന. ഹൃദയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സെന്റർ ഓഫ് പേഴ്സണാലിറ്റി, അതാണ് ഹൃദയം. സെന്റർ ഓഫ് പേഴ്സണാലിറ്റി, ഒരുവന്റെ വ്യക്തിത്വത്തിന്റെ സെന്റർ, അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഭക്തിവചനം അവിടെ നിന്ന് അവന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അവന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുക. അതിലാ ദൈവത്തിന് പ്രസാദമുള്ളത്, അതിലാ ദൈവത്തിന് പ്രസാദമുള്ളത്. ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് 25 വാക്യം വേഴ്സ് 25, സ്ത്രീ അവനോട് മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശുവോട് നിന്നോട് സംസാരിക്കും ഞാൻ തന്നെ മിശിഹ എന്ന് പറഞ്ഞു. കേട്ടോ, ഈ കാര്യങ്ങൾ, ഈ ആരാധനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് പണ്ടെവിടെയോ കേട്ടൊരു കാര്യം ഓർമ്മ വന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചത്. എന്നറിയോ, മിശിഹ വരും, വരുമ്പോഴെല്ലാം അറിയിച്ചു വരും. യഹൂദന്മാർക്ക് പോലും ഇത്ര അറിവില്ലായിരുന്നു, എത്ര ബോധ്യമില്ലായിരുന്നു. കേട്ടോ, യഹൂദന്മാർ വിചാരിച്ചോണ്ട് രാജാവായിട്ട് വരുമെന്ന്, അവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് മിശിഹ ഇങ്ങനെ വരും, രാജാവായിട്ട് വരും. പക്ഷെ ഇവിടെ പറയുകയാണ്, മിശിഹ വരുമ്പോൾ സകലവും അറിയിച്ചു വരും. മോശം പറഞ്ഞ പ്രവചനമാണ്, എന്നെ പോലെ പ്രവാചകനെ ജനത്തിനിടയിൽ ദൈവം എഴുന്നേൽപ്പിക്കും, അവരെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അറിയിച്ചു തരും. അതാണ് അർത്ഥം. മിശിഹയുടെ പ്രത്യേകതയാണ് അവരെല്ലാം അറിയിച്ചു തരും. അപ്പൊ യേശു പറഞ്ഞു, ഐ ആം ഹീ, ഞാൻ തന്നെ ആ മിശിഹ, ഞാൻ ഐ ആം, ഞാൻ തന്നെ ആ മിശിഹ. ചില നിങ്ങൾ ശ്രദ്ധിച്ചു, യേശുവിന്റെ കൂടെ ഒരു സമയം ചെലവഴിച്ചപ്പോ അവരുടെ ബോധ്യങ്ങൾക്ക് മാറ്റം വരികയാണ്. ആദ്യം പറഞ്ഞു നീ യഹൂദനാണ്, രണ്ടാമത് പറഞ്ഞു പിതാവ് യാക്കോബിനേക്കാൾ വലിയവനോ ചോദിക്കുക, അവരുടെ മനസ്സിലിങ്ങനെ കൂടിക്കൂടി കാര്യങ്ങൾ വ്യത്യാസപ്പെടുക. പിന്നെ പറഞ്ഞു നീ ഒരു പ്രവാചകനാണ്. ഏറ്റവും അവസാനം അവൾക്ക് മനസ്സിലായി ഇവൻ സാക്ഷാൽ മശിഹ, അല്ലെങ്കിൽ ക്രിസ്തു, ഹീസ് ക്രൈസ്റ്റ്. ട്രാൻസ്ഫോർമേഷൻ, അത് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ട്രാൻസ്ഫോർമേഷൻ എന്നറിയോ? നിങ്ങൾ അടുത്ത വാക്യം, എന്റെ 28 വാക്യം, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഇതാ ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും സമയമുള്ള ബോധ്യങ്ങളില്ല, എന്താണ് യഹൂദൻ, യാക്കോബിനേക്കാൾ വലിയവൻ, പ്രവാചകൻ, മിശിഹ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടുത്തത് അവൾ അവിടെ പാത്രം വെച്ചു. വെള്ളം കോരാൻ വന്ന സ്ത്രീയാണ് അവൾ. ഒറ്റ ഉദ്ദേശവുമായിട്ട് രാവിലെ അവൾ മധ്യാഹ്ന സമയത്ത് വന്നത് വെള്ളം കോരണമെന്ന്. അവൾ നേരെ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവൾ പറയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ നിങ്ങളൊന്ന് കാണാതെ. തങ്ങളുടെ കുറവുകളെ ആർക്കെ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാവുന്നു. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടൊരു മനുഷ്യനും അവനെ ശ്രദ്ധിച്ച ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അവൻ അവന്റെ കുറവുകൾ, താൻ ഒരു പാവിയാണെന്ന് സമ്മതിക്കാൻ അവനൊരു മടിയില്ല. അവൻ മറ്റുള്ളവരോട് തുറന്നു പറയും, ഞാനൊരു പാവിയാ, യേശു എന്നെ രക്ഷിച്ചു. അതാ യഥാർത്ഥമായ രൂപാന്തരം ഒരു നടന്നോ ഇല്ലെന്നറിയണം. ആളുകൾ ഞങ്ങൾ ഞാനൊരു സ്ഥലത്ത് ചെന്നു, അവിടെ ചിലപ്പോൾ ഒരു അപ്പാപ്പനും ഒരു അച്ഛനും അമ്മാമ്മയുണ്ട്. പച്ച ഇങ്ങനെ സംസാരിച്ചപ്പം എന്നെ കുറിച്ച് അദ്ദേഹം അധികം കാര്യം നടന്നില്ല. അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഞാനൊരു മദ്യപാനിയായിരുന്നു, 30 മുമ്പ് ഞാൻ മദ്യപാനം നിർത്തി. അങ്ങനെ അദ്ദേഹം അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു, മദ്യപാനം വരായി എടുത്ത്. പെട്ടെന്ന് അമ്മാമ പറയണേ, അത്ര വലിയ മദ്യപാനൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം അമ്മാമയ്ക്ക് ഒരു ഇമേജ് പോകുന്നു, പക്ഷേ ഈ പുള്ളി വലിയ കുടിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്ടോ. നമ്മൾ ഇതാണ് ഈ രക്ഷിക്കപ്പെട്ടവനല്ലാത്തതും നമ്മൾ വ്യത്യാസം. രക്ഷിക്കപ്പെട്ടവന് അവന്റെ ജീവിതത്തിലെ കുറവുകൾ പറഞ്ഞ് ഞാനൊരു പാപിയാണെന്ന് പറയാൻ ഒരു മടിയില്ല. പക്ഷെ രക്ഷിക്കപ്പെടാത്തവന്റെ പ്രത്യേകത ഉണ്ട്, അവരെങ്ങനെങ്കിലും തന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ നോക്കാം. ഞാൻ അത്ര വലിയ പുള്ളിയൊന്നും ആയിരുന്നില്ല, അത്ര വലിയ പുള്ളിയ, അവൻ ഞാൻ വലിയ ഒരാളാണ് എന്ന് കാണിക്കാൻ തന്റെ ഇമേജ് പോകുന്നിടത്ത് അവൻ കളിക്കത്തില്ല. പക്ഷേ അവൾക്കൊരു ട്രൂ ട്രാൻസ്ഫോർമേഷൻ. സൗരങ്ങൾ എന്താ അവൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര സാക്ഷികൾ കേട്ടിട്ടുണ്ട്? ഞാൻ വ്യഭിചാരിയായിരുന്നു പറഞ്ഞ സാക്ഷികൾ എത്ര കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മദ്യപാനിയായിരുന്നു എന്നുള്ള സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഞാൻ സിഗരറ്റ് വലിച്ചു എന്നുള്ള സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഞാൻ അടിപിടിയാണ് കേട്ടിട്ടുണ്ട്. ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന് ആരും സാക്ഷ്യം പറഞ്ഞാൽ കേട്ടില്ല. പിന്നെ അതിന് ഒരു എളുപ്പഴി ഒരു ചെയ്യാറുണ്ട്, എല്ലാവരും സാറിന് ചെയ്യാറുന്ന കാര്യമാണ്, പത്ത് കരുത്തിനോട് ലംഘിച്ചു എന്ന് പറയുന്നത് സാറിന്. പക്ഷെ ഈ സ്ത്രീനെ പറഞ്ഞെന്നറിയോ, ഞാൻ അവളുടെ ട്രാൻസ്ഫോർമേഷന്റെ ആഴം പറയുക. അവള് പറയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യൻ. അവളെ ആ പട്ടണത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, അഞ്ച് ഭർത്താക്കന്മാരുള്ള സ്ത്രീ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ വില്ലേജിൽ അറിയാതിരിക്കുമോ? അത് കേട്ടപ്പോഴാണ് അവിടെ നിന്ന് കടക്കാരെല്ലാം അവിടെ ഓടിത്താടിറങ്ങി വന്നത്. ചെറിയൊരു ഇറക്കം, ഇറക്കത്തിലാണ് ഈ വെള്ളമുള്ളത്. ഇന്നും ഇസ്രായേലിലുണ്ട് ഈ സംഭവമൊക്കെ. ഒരു 45 മിനിറ്റ് കയറ്റം ചെറിയാലേ ഇവിടെ ചെല്ലുള്ളൂ, ഈ ചെറിയ ഗ്രാമത്തിൽ ചെല്ലുള്ളൂ. 45 മിനിറ്റ് ഇറക്കം ഇറങ്ങി വന്നാൽ ഇവിടെ നിന്ന് വെള്ളം അവിടെ ഇല്ല, ഇവിടെ വന്ന് വേണം വെള്ളം കോരിക്കൊണ്ട് പോകാൻ. അപ്പൊ അതിനോട് വെള്ളം വരാൻ വേണ്ടി ഇവിടെ വന്നു. അത് കേട്ടപ്പം, ഈ സ്ത്രീയുടെ മാറ്റം കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എന്തോ കാര്യമായി സംഭവിച്ചു. ഓടിപ്പാഞ്ഞവര് വന്നു. എന്നിട്ട് പറയാണ്, എന്നിട്ട് നിങ്ങൾ അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അതിന്റെ അതിന്റെ 40-ാം വാക്യം, അതിന്റെ 39-ാം വാക്യം, verse 39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. കണ്ടോ, ഒറ്റ കാര്യത്തിൽ അവർ വിശ്വസിച്ചെന്ന് അറിയോ? ഇവളെ മാറ്റിയെങ്കിൽ ഇത് മിശിയായ മിശിഹായിക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും ഇവിടെ മാറ്റാൻ കഴിയത്തില്ല. കാരണം തലവേദനയാണ് വില്ലേജിനോട്. അഞ്ച് ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ എത്ര കുടുംബം താഴ്ന്നു പോയി കാണും ആലോചിക്കും. ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു മിനി ഇപ്പോൾ ഇച്ചിരിമുണ്ട്. അപ്പൊ ഒരു 6 കുടുംബം തകർപ്പ് മിനിമം കേസിലുള്ള വരുന്നുണ്ട്. അവള് മാറിയപ്പോൾ, അവളുടെ രീതി കണ്ടപ്പോൾ, അവളുടെ ഭാവം കണ്ടപ്പോൾ, അവളുടെ ജീവിതത്തിലെ മാറ്റം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് മിശിഹ അല്ലാതെ വേറെ ആരുമില്ല. കാരണം നമ്മളിൽ പറയാൻ ഫ്രൈസ് ഉണ്ടെന്ന് അറിയോ, ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും ഇവർ മാറത്തില്ല. നമ്മൾ സാധാരണ പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു, ഇറങ്ങി വരിക മാത്രമല്ല, ദൈവം തമ്പുരാൻ രൂപാന്തരപ്പെടുത്തി. എന്താ റീസൺ? വെരി സിമ്പിൾ. കുറച്ചു സമയം അവൾ യേശുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്തു. യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ ജീവിതത്തിൽ പരിവർത്തിച്ചു, കൺവിക്ഷൻ ഉണ്ടാക്കി. പരിശുദ്ധാത്മാവളുടെ ജീവിതത്തിൽ കൺവിക്ഷൻ ഉണ്ടാക്കി. സൗരങ്ങളെ, ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. പരിശുദ്ധ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ ഉണ്ടാക്കി. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. എന്നറിയോ, നാം എല്ലാവരും ആത്മാവാകുന്ന ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിക്കപ്പെട്ടുകൊണ്ട് അവസാനിക്കരുത്. വീണ്ടും യേശുവിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസം കഴിയുന്നോറും പരിശുദ്ധാത്മാവിനെ കൺവിക്ട് ചെയ്യും. സ്നേഹത്തിന്റെ കുറവ് കൺവിക്ട് ചെയ്യും. ജീവിതത്തില് നമ്മുടെ താഴ്മയുടെ കുറവ് നമ്മളെ കൺവിക്ട് ചെയ്യും. എന്നിട്ട് യേശുവിനെ കാണിച്ചു തരും. യേശുവിനെ കാണുമ്പോൾ ആ കൺവിക്ഷൻ ഉണ്ടാകുമ്പോൾ, അവിടുന്ന് നിലവിളി ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാ ക്രൈസ്റ്റ് ലൈക്നെസ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സാദൃശ്യം, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുക, അനുരൂപരായിത്തീരുക. ഇതാ നമ്മുടെ വിളി, ഇതാ ക്രിസ്തീയ ജീവിതം. എന്താണ് ക്രൈസ്റ്റ് ലൈക്നെസ്? ക്രിസ്തുവിനോട് അനുരൂപരായിത്തീരുക, ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്. അതിന് പരിശുദ്ധാത്മാവ് അതിന്റെ കാരണങ്ങൾ. പരിശുദ്ധാത്മാവ് ബ്രദർ രാവിലെ ഓർമ്മിച്ചതുപോലെ ഒറ്റ കാര്യമുള്ളൂ, ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ദൈവജനമായിട്ട് ഇരുന്നാൽ മതി എന്ന്. ഞാൻ നമ്മൾ അത് ഇരിക്കുന്നപ്പോണ്ടോ? ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് കറങ്ങട്ടെ. കർത്താവ്, യേശുവിനെ നോക്കുമ്പോൾ എന്റെ ജീവിതം എത്രയോ താഴെ കിടക്കുക. ഇന്നുവരെ ഞാനൊരു വേശ്യാസ്ത്രീയാണെന്നും വേണ്ട, ഒരു അപവാദം പറഞ്ഞ ഒരാളെ ഞാൻ ഫേസ് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ മാറിപ്പോവാ. കാരണം അറിയോ, ആരെങ്കിലും കുറിച്ച് അപവാദം ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ ഞാൻ പീരിയ വഴി പോവാ. നമ്മള് പീരിയ നമ്മള് പീനിയ വഴിയാണ് പോകുന്നത്. വേറെ വഴി മാറിപ്പോ. എത്രയോ പ്രാവശ്യം നമ്മൾ ഒഴിവായിട്ടില്ലേ? എത്രയോ പ്രാവശ്യം മാറി നിൽക്കുകയാണ് നമ്മള്. പക്ഷേ അവൻ മറ്റുള്ളവർ പറയുന്ന നല്ല വിഷയം, അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ പാപികളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഈശ്വരൻ നോക്കാം, ഈശ്വരൻ നോക്കാം. There will be true transformation. യഥാർത്ഥമായ രൂപത്തിൽ എങ്ങനെയാണ്? 1 degree glory to other എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇന്നിലോണ്ടിരിക്കും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ പാട്ടുകാരെ പാടുന്നുണ്ട്, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട്. നമുക്കതിനെ ഒരു ഒരു സ്റ്റെപ്പോടെ പാടും. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ സ്വരൂപത്തോടെ ചെയ്യുക, ഞാൻ അനുരൂപനായി തീർന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ സഭ എങ്ങനെ നിർത്തണം? ശുദ്ധയായി നിർത്തണം, നിഷ്കളങ്കയായി നിർത്തണം. കർത്താവിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവവചനത്തിലൂടെ, മീറ്റിങ്ങുകളിലെ പ്രസംഗങ്ങള്, സഹോദരങ്ങളുടെ പ്രബോധനങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മുടെ ദൈവവചന ധ്യാനം, ഇതിലൂടെയൊക്കെ കർത്താവ് നമ്മളെ ചെയ്യാൻ ഒറ്റ ഉദ്ദേശമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കറ മാറ്റി, ചുളുക്കം മാറ്റി, വാട്ടം മാറ്റി, മാലിന്യം മാറ്റി, അവിടെ ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ മാറ്റി 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 നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുക, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കർത്താവിൽ നമ്മൾ കുറച്ചുകൂടെ എന്തെങ്കിലും കർത്താവിൽ കണ്ടു? കർത്താവിന്റെ സ്നേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? കണ്ടെങ്കിൽ കൺവിക്ഷൻ ഉണ്ടാകാൻ പോകത്തില്ല. കർത്താവിന്റെ താഴ്മ കുറച്ചുകൂടെ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഉണ്ടെങ്കിൽ കൺവിക്ഷൻ ഉണ്ടാകാതെ പോകത്തില്ല. കർത്താവ് ചൂണ്ടി കാണിച്ചില്ല, എത്രയോ സ്നേഹം കുറവാണ്, എത്രയോ താഴ്മ കുറവ്, എത്രയോ വിശുദ്ധി കുറവാണ്, എത്രയോ ദൂരമേ എനിക്ക് വളരാനുണ്ട്. നമ്മൾ ഡിസ്കറേജ് ചെയ്തില്ല, നമ്മൾ എൻകറേജ് ചെയ്യും. കമോൺ കമോൺ കമ ഫയർ, നിങ്ങൾ എവിടേക്ക് കടന്നു പോവാ. കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ കൊണ്ടുപോവാ. പക്ഷേ അതിൽ മനസ്സ് നോക്കണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യം വയനാട്ടിൽ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. ഒരു മന്ത്രി കർത്താവിന് പറഞ്ഞു, കർത്താവിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകും. എന്റെ ചോദ്യം ഇതാ, കർത്താവിന് മനസ്സുണ്ട്, നമുക്ക് മനസ്സുണ്ടോ? കർത്താവിന് മനസ്സുണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, കർത്താവിന് മനസ്സുണ്ട് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ, കർത്താവിന് മനസ്സുണ്ട് നമ്മുടെ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തുവാൻ. പക്ഷെ നമുക്ക് മനസ്സുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. മനസ്സുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ ഒന്ന് പറയാൻ, കർത്താവ് എനിക്ക് രൂപാന്തരം ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ ലയിച്ചിരിക്കാം. കണ്ണുകളടയ്ക്കാം. നമുക്ക് വിഷയം, നമുക്ക് മനസ്സുണ്ടോ എന്നൊരു ചോദ്യവുമായി കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ദ സെയിം ഇമേജ്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ, അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിയായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ശബരിയാക്കാരിയ പട്ടണത്തിലെ ഏറ്റവും മോശം സ്ത്രീ കർത്താവിനോടൊപ്പം അല്പസമയം ചെലവഴിച്ചു. അവളുടെ ബോധ്യങ്ങൾ മാറി, അവളുടെ ജീവിതം മാറി. അവളിപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. അവളുടെ ജീവിതം മാറിയപ്പോൾ ചുറ്റും അവൾ അനേകം പേർ വിശ്വസിക്കാൻ കാരണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ ചുറ്റുപാടും അതിന്റെ പ്രതിധ്വനികളുണ്ടാകും. സഹോദരങ്ങളെ, അതിന്റെ പ്രതിധ്വനികളുണ്ടാവും. എക്കോ മറ്റു പലരും കർത്താവിനെ കാണുവാനായിട്ടിടയായിരുന്നു. നമുക്ക് ഏൽപ്പിച്ചുകൊടുക്കും. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അല്പസമയം പ്രാർത്ഥിച്ചുകൊടുക്കും. കർത്താവേ, എന്നെ സഹായിക്കണേ, യേശുവിന്റെ മഹത്വം കാണുവാനായിട്ട് എന്റെ കണ്ണുകൾ തുറക്കണേ. ഈ ദിവസങ്ങളിൽ സമയം വേർതിരിച്ചിരുന്ന് കർത്താവിന്റെ വചനവുമായിട്ട് യേശുവിനെ ഒന്ന് കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണേ. എന്റെ കുറവുകളെ കുറിച്ച് ആഴമായൊരു കൺവിക്ഷൻ എനിക്ക് തരണേ. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ തരുമ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. അതിനോട് ചേർന്ന് രാവിലെ കേട്ടതുപോലെ തന്നെ താൻ തിരിച്ച് തന്റെ ക്രൂശമെടുത്ത് നമ്മെ തന്നെ ത്യജിക്കാനായിട്ട് നമ്മുടെ സെൽഫ്, നമ്മുടെ സ്വയം, നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങൾ, സ്വന്തമായ നമ്മുടെ സുഖങ്ങൾ, സ്വന്തമായ അഭിലാഷങ്ങൾ അതൊന്ന് ത്യജിച്ച് യേശുവിന്റെ ദിവ്യസ്വഭാവത്തോടെ ജോലാകുവാനായിട്ട് നമുക്ക് എത്തിച്ചു.